السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
കഴിഞ്ഞ ഏതാനും കാലങ്ങളിൽ ചില ഖുത്ബ ജുമാകളിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ള ഏതാനും ചൊല്ലുകളും ഗുണപാഠ കഥകളും പരാമർശിച്ചുകൊണ്ട് ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആനഹു വിവരിച്ചിട്ടുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പറയുകയുണ്ടായി. ഇന്ന് ഞാൻ ചില ഗുണപാഠ കഥകൾ വിവരിക്കുന്നതിനായി എടുത്തപ്പോൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഈ പഴയ കഥകളും നിവേദനങ്ങളും ഇന്നും നിലനിൽക്കുന്നത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയാണെന്ന ചിന്ത വരികയുണ്ടായി. ഇപ്പോൾ ജമാഅത്തിന്റെ സാഹിത്യങ്ങളിൽ ഇവ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് എന്നേ കാല യവനികയിൽ മറഞ്ഞു കഴിഞ്ഞേനെ. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇവയെക്കുറിച്ച് ആർക്കും അറിവുണ്ടായിരിക്കയില്ല. ഇന്ന് ഇക്കാര്യങ്ങൾ പല ഭാഷകളിലും തർജ്ജമ ചെയ്യപ്പെടുന്നു. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഈ നിവേദനങ്ങളെ ഇന്ന് വിവരിക്കുന്നതിനായി ഞാൻ നോക്കുകയായിരുന്നു. ഇവ വെറും കഥകൾ മാത്രമല്ല, മറിച്ച് ചിലത് യഥാർത്ഥ സംഭവങ്ങളുമാണ്. ചിലത് മുഖേന മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശവും നൽകിയിരിക്കുന്നു. ചിലയിടങ്ങളിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയും തിരിക്കുന്നു. അത് പ്രത്യക്ഷത്തിൽ കഥകളാണെങ്കിലും ആ കഥകളിൽ പരിഷ്കരണത്തിന്റെ ഭാഗം നമ്മുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷ കഥയാണ് ഇന്ന് ഞാൻ സമർപ്പിക്കുന്നത്. ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മുഅല്ലിമിന്റെ ഉദാഹരണം പറയുമായിരുന്നു. പറയുന്നു, അയാൾക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു. ഒന്നിനെ ഒരു കൊശവന്റെ വീട്ടിലേക്കായിരുന്നു വിവാഹം കഴിച്ചു വിട്ടത്. മറ്റൊന്നിനെ തോട്ടപ്പണിക്കാരന്റെ വീട്ടിലും. മഴക്കാറ് വരുമ്പോഴെല്ലാം തന്നെ ആ സ്ത്രീ ഭ്രാന്തിയെ പോലെ ഓടി നടക്കുമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയും, എന്റെ ഒരു മകൾ ഇനി ഉണ്ടാവില്ല, കാരണം മഴ പെയ്താൽ കൊശവന്റെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചുവിട്ട മകൾ ഉണ്ടാകില്ല, അവരുടെ വ്യവസായം ഇല്ലാതാകും. ഇനി അഥവാ മഴ പെയ്തില്ലെങ്കിലോ, അപ്പോൾ തോട്ടക്കാരന്റെ വീട്ടിലേക്ക് വിവാഹം ചെയ്തു വിട്ട മകൾ ഉണ്ടാകില്ല, കാരണം മഴ പെയ്തില്ല എങ്കിൽ അവരുടെ പച്ചക്കറികൾ ഉണ്ടാകില്ല. അതായത് മഴ പെയ്താൽ കൊശവന്റെ പാത്രങ്ങൾ നശിക്കും, മഴ പെയ്തില്ലെങ്കിൽ പച്ചക്കറിക്കാരുടെ പച്ചക്കറികൾ നശിക്കും. പ്രത്യക്ഷത്തിൽ നിസാരമായ ഈ ഉദാഹരണം നൽകിക്കൊണ്ട് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, കാദിയാനിലുള്ള രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടായി. സുഹൃത്തുക്കൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ രണ്ടുപേരും പറഞ്ഞത്, ഞങ്ങൾ ഇംഗ്ലീഷുകാരുടെ കോടതിയിൽ പോകും, അവരെ കൊണ്ട് തീരുമാനമുണ്ടാക്കും എന്നാണ്. അങ്ങനെ രണ്ടുപേരും ഒരാൾ മറ്റൊരാൾക്കെതിരെ കോടതിയിൽ കേസമർപ്പിച്ചു. കേസിന്റെ വിചാരണ നടക്കുമ്പോൾ അവർ സ്വയമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിനിധിയോ ദുആക്കുള്ള അപേക്ഷയുമായി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ വരുമായിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നത്, രണ്ടുപേരും എന്റെ ശിഷ്യരാണ്, രണ്ടുപേരുമായി എനിക്ക് ബന്ധവുമുണ്ട്. ആർക്കു വേണ്ടി ജയിക്കണം എന്ന് ദുആ ചെയ്യണം, ആർക്കു വേണ്ടി തോൽക്കണമെന്ന് ദുആ ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കുന്നു. ആരാണോ സത്യവാൻ അയാൾ വിജയിക്കട്ടെ എന്നാണ് ഞാൻ ദുആ ചെയ്യുക. ഇന്നും ഇതേ അവസ്ഥയാണ്. അഹമ്മദികൾ പരസ്പരം കലായിലോ അല്ലെങ്കിൽ കോടതിയിലോ കേസ് കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ ദുആക്കായും എഴുതുന്നു. അത്തരം ദുആക്കായി എഴുതുന്നത് മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ പോലെയാണ്. ഒന്നുകിൽ കൊശവന്റെ വീട്ടിലേക്ക് വിവാഹം ചെയ്തിട്ടുള്ള പെൺകുട്ടിക്ക് നഷ്ടമുണ്ടാകും, അല്ലെങ്കിൽ തോട്ടക്കാരന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു കൊടുത്തിട്ടുള്ള പെൺകുട്ടിക്ക് നഷ്ടമുണ്ടാകും. ആർക്കെങ്കിലും ഒരാൾക്ക് നഷ്ടം ഉണ്ടാകുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് കേസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നും കേസ് ഉണ്ടാകുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഈ ഉദാഹരണത്തിൽ നിന്നും ആരും കരുതരുത്. ഇത് അനുവദനീയമാണെന്ന് ആരും കരുതരുത്. അനുവദനീയം തന്നെയാണ്. നീതിക്ക് വേണ്ടി മനുഷ്യന് കോടതിയിൽ പോകാം. എന്നാൽ സുഹൃത്തുക്കൾ മുഖേന പരസ്പരം തീരുമാനം സാധ്യമാണെങ്കിൽ, മൂന്നാമനിലൂടെ തീരുമാനം ഉണ്ടാകുക സാധ്യമാണെങ്കിൽ, പരസ്പരം സംസാരിച്ച് തീരുമാനം സാധ്യമാണെങ്കിൽ കോടതികളിൽ പോകരുത്, ഷാഢ്യം പിടിക്കരുത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ രീതിയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഷാഢ്യം നല്ല കാര്യമല്ല, അതിനാൽ അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. പിന്നീട് ദുആക്കായി പറഞ്ഞുകൊണ്ട് ഇമാമിനെയും വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുമാണ്. കാരണം രണ്ട് കക്ഷികളും അഹമ്മദികളാണെങ്കിൽ ആർക്കു വേണ്ടിയാണ് ദുആ ചെയ്യുക, ആർക്കു വേണ്ടിയാണ് ദുആ ചെയ്യാതിരിക്കുക? ആരാണോ സത്യവാൻ അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ ചെയ്യേണ്ടി വരും. പിന്നീട് അല്ലാഹു മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതാണ് എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ദീനിന്റെ കാര്യത്തിലോ ദൈവിക കൽപ്പിന്റെ കാര്യത്തിലോ അല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളെ അനുസരിക്കേണ്ടതാണ്, അവരുടെ അവകാശങ്ങൾ നിറവേറ്റേണ്ടതാണ്. ദീനിന്റെ കാര്യം വരുമ്പോൾ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, എന്നാൽ ഇത് അല്ലാഹുവിന്റെ കാര്യമാണ്, അതിനാൽ ഇത് അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, തങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറേണ്ടതും അവരോട് അനുസരണക്കേട് കാണിക്കാതിരിക്കേണ്ടതും എല്ലാവരുടെയും കടമയാകുന്നു. എന്നാൽ പല യുവാക്കളും തങ്ങളുടെ മാതാപിതാക്കളെ അനുയോജ്യമായ നിലയിൽ ബഹുമാനിക്കുന്നില്ല, അവരുടെ അവകാശങ്ങളെ ശ്രദ്ധിക്കുന്നുമില്ല. മറിച്ച് മക്കളിൽ ആർക്കെങ്കിലും നല്ല പദവി ലഭിക്കുകയാണെങ്കിൽ അവർ തന്റെ ദരിദ്രരായ മാതാപിതാക്കളെ കാണുന്നതിന് പോലും ലജ്ജിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, ഒരു ഹിന്ദു വളരെ പ്രയാസപ്പെട്ട് തന്റെ മകനെ ബി എയും എം എയും പഠിപ്പിച്ചു. ഈ ഡിഗ്രി ലഭിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഡെപ്യൂട്ടി ആകുകയും ജോലിക്ക് പോവുകയും ചെയ്തു. അക്കാലത്ത് ഡെപ്യൂട്ടി ആവുക എന്നത് വലിയ അന്തസ്സായിരുന്നു. ഇക്കാലത്ത് അത് വലിയ അന്തസ്സായി കാണുന്നില്ല. ഒരിക്കൽ അയാളുടെ പിതാവ് ചിന്തിച്ചു, എന്റെ മകൻ ഡെപ്യൂട്ടിയായി പോയി അവനെ കണ്ടുവരാം. അങ്ങനെ ആ ഹിന്ദു തന്റെ മകനെ കാണുന്നതിനായി ജോലിസ്ഥലത്തെത്തിയപ്പോൾ അയാളുടെ അടുത്ത് വക്കീലുമാരും ബാരിസ്റ്റർമാരും ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തി മുഷിഞ്ഞ മുണ്ടുമായി ഒരു ഭാഗത്ത് ഇരുന്നു, സംസാരം നടന്നുകൊണ്ടിരുന്നു. അതിലൊരാൾക്ക് ഈ വ്യക്തി അവിടെ ഇരിക്കുന്നത് മോശമായി തോന്നി. ആ വ്യക്തിയോട് ചോദിച്ചു, നമ്മുടെ സഭയിൽ ഇരിക്കുന്ന ഇയാൾ ആരാണ്? അയാളുടെ വാക്കുകൾ കേട്ട ഡെപ്യൂട്ടി സാഹിബ് അമ്പരന്നു. അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നയാളാണ്. മകന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ പിതാവ് കോപിഷ്ഠനായി തന്റെ ഷാൾ എടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മാന്യരെ, ഞാൻ ഇവന് ഭക്ഷണം നൽകുന്നയാളല്ല, ഇവന്റെ മാതാവിന് ഭക്ഷണം നൽകുന്നയാളാണ്. ഈ വ്യക്തി ഡെപ്യൂട്ടി സാഹിബിന്റെ പിതാവാണെന്ന് കൂടെയുള്ളവർക്ക് മനസ്സിലായപ്പോൾ അവർ ഡെപ്യൂട്ടി സാഹിബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ആദ്യമേ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ വേണ്ട വിധം സ്വീകരിച്ച് ആദരിച്ചേനെ, മാന്യതയോടുകൂടി ഇരിപ്പിടം നൽകിയേനെ. ഏതായാലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു. കുടുംബക്കാർ ദരിദ്രരാണെങ്കിൽ ആളുകൾ അവരെ കാണുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അവർ പിതാവോ മറ്റു കുടുംബക്കാരോ ആയിക്കൊള്ളട്ടെ, തങ്ങളുടെ ഉന്നത സ്ഥാനത്തിന് കോട്ടം തട്ടാതിരിക്കുന്നതിനായിട്ടാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ, മാതാപിതാക്കളെയും മറ്റു ബന്ധുക്കളെയും ആദരിക്കേണ്ടതാണ്. അതിൽ നിന്ന് പലരും ഒഴിവാകുന്നു. പിന്നീട് മാതാപിതാക്കളുടെ പേരിന്റെ അന്തസ് ഉയർത്തുന്നതിന് പകരം അവരുടെ പേരിനെ ഇകഴ്ത്തുന്നവരായി മാറുന്നു. ചില പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ താൽക്കാലിക ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആളുകൾ കേൾക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത് ഇന്ന പ്രഭാഷകന്റെ പ്രഭാഷണം നല്ലതാണ്, അത് കേൾക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം മജ്‌ലിസുകളിൽ വരരുത്. മറിച്ച് ആ സദസ്സിൽ എന്താണ് പറയപ്പെടുന്നത്, അതിൽ നിന്ന് എന്ത് പ്രയോജനമാണ് നേടാൻ കഴിയുക എന്നതാണ് നോക്കേണ്ടത്. ഏതായാലും ചിലർ പ്രാസംഗികരുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കുന്നില്ല, അതിന്റെ വ്യാപ്തിയെ മനസ്സിലാക്കുന്നില്ല. കേവലം താൽക്കാലിക ആനന്ദത്തിനു വേണ്ടി മാത്രമായിരിക്കും അവിടെ ഇരിക്കുന്നത്. അതുപോലെ ചില പ്രാസംഗികർ കേവലം താൽക്കാലികമായ വൈകാരിക അവസ്ഥ സംജാതമാക്കുന്നതിനായി ഉഗ്രൻ പ്രസംഗങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അതിനായി ശ്രമിക്കുന്നു. വ്യത്യസ്തമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു, കൃത്രിമമായ കരച്ചിലിന്റെ അവസ്ഥ സംജാതമാക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഖതീബിന്റെ അവസ്ഥയെ വിവരിച്ചുകൊണ്ട് പറയുന്നു, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖതീബിന്റെ അവസ്ഥ പറയുമായിരുന്നു. അയാൾ പ്രസംഗിക്കാനായി നിന്നു. വളരെ ആർദ്രത ജനിപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു അയാളുടേത്. അന്നേരം ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു ജന്മി അവിടെ വന്നിരുന്നു. അയാളുടെ കയ്യിൽ തിരങ്കട ഉണ്ടായിരുന്നു. അത് പൊതുവിൽ ജന്മികളുടെ കയ്യിൽ ഉണ്ടാകാറുള്ളതാണ്. മൂന്ന് ശാഖകൾ ഉണ്ടാവും, നീണ്ട പിടിയും ഉണ്ടാവും. വൈക്കോലും മറ്റും എടുക്കുന്നതിനായി പഴയ കാലങ്ങളിൽ ഇവിടെ പാശ്ചാത്യ ലോകത്തും അത് ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴുള്ള ഉപകരണങ്ങൾ വരുന്നതിന് മുമ്പായിരുന്നു അത്. ഏതായാലും ഗ്രാമത്തിൽ നിന്നും പ്രസംഗം കേൾക്കാനായി വന്നതായിരുന്നു. അവിടെ ഇരുന്നവരിൽ ആരും തന്റെ ഈ പ്രസംഗം പ്രഭാവം ചെലുത്തിയില്ല. എന്നാൽ ആ ജന്മി അല്പനേരം കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി. പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഖതീബ് അത്ഭുതപ്പെട്ടു. അയാളുടെ മനസ്സിൽ സഹതാപമുണ്ടായി. തന്റെ പ്രസംഗത്താൽ പ്രഭാവിതനായി എന്നയാൾ കരുതാൻ തുടങ്ങി. അയാൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, മനുഷ്യ ഹൃദയങ്ങളും പലതരത്തിലുള്ളതാണ്. ഒന്ന്, മണിക്കൂറുകളോളമായി എന്റെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാകുന്നു. എന്നാൽ നിങ്ങളിൽ ഇത് യാതൊരു സ്വാധീനവും ഉണ്ടാക്കിയില്ല. അള്ളാഹുവിന്റെ ദാസനായ ഈ വ്യക്തിയെ പെട്ടെന്ന് അത് സ്വാധീനിച്ചു. കുറച്ചു നേരത്തേക്കായി വന്നതായിരുന്നുവെങ്കിലും അയാൾ കരയാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നീട് അയാളെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിനായി അയാളോട് ചോദിച്ചു, സുഹൃത്തെ, കരയാൻ മാത്രം എന്ത് കാര്യമാണ് താങ്കളെ സ്വാധീനിച്ചത്? അയാൾ പറഞ്ഞു, ഇത് ജന്മികളായവർക്ക് പെട്ടെന്ന് ശരിക്കും മനസ്സിലാകും. പറഞ്ഞു, ഇന്നലെ എന്റെ എരുമ ഇതുപോലെ ഒച്ച വെച്ചുകൊണ്ട് ചത്തുപോയിരുന്നു. താങ്കളുടെ ശബ്ദം കേട്ടപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ഇത് കേട്ടപ്പോൾ സതീബ് ലജ്ജിതനായി. അയാളുടെ വികാരം ഉണർന്നു. എന്നാൽ ഖതീബിന്റെ ഉച്ചത്തിലുള്ള സംസാരവും ചില സമയത്ത് ആർദ്രത സംജാതമാക്കുവാനുള്ള ശ്രമത്തിൽ തൊണ്ടയിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച കാരണത്താലായിരുന്നു അത്. അത് കേട്ടപ്പോൾ വിചിത്രങ്ങളായ ശബ്ദങ്ങൾ ഉണ്ടാക്കി ചത്തുപോയ അയാളുടെ എരുമയുടെ കുട്ടിയെ അയാൾക്ക് ഓർമ്മ വന്നു. തന്റെ ആർദ്ര നിറഞ്ഞ പ്രസംഗമാണ് അയാളുടെ കരച്ചിന് കാരണമായതെന്ന ആ പാവം ഖതീബിന്റെ തെറ്റിദ്ധാരണയെ അത് ഇല്ലാതാക്കി. നമുക്കെതിരായി പ്രസംഗിക്കുന്ന മൗലവിമാരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തികച്ചും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതേപോലുള്ള ശബ്ദങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഏതായാലും ഇത് ഇവരുടെ ജോലിയാണ്. പ്രത്യേകിച്ച് അവർക്ക് അഹമ്മദിയത്തിനെതിരിൽ പ്രസംഗിക്കാനുള്ള ആവേശമുണ്ടാകുമ്പോൾ. പാകിസ്ഥാനിൽ വസിക്കുന്നവർ അല്ലെങ്കിൽ ഇന്നാളുകളിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ളവർ അവരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകും. എങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് നടക്കുന്നതെന്ന് അവർക്കറിയാം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമ്മുടെ മേലുള്ള അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ പീറുമാർ മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കച്ചവടങ്ങളിൽ നാമും ഭാഗധേയരായനെ. വലിയ ഉന്നത പിടിപാടുകൾ ഉള്ളവരാണെന്നാണ് ഈ പീറുമാരുടെ വാദങ്ങൾ. അവർ പറയുന്നത്, ഞങ്ങളുടെ ദുആയിലൂടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നു. ഞങ്ങൾക്കൊന്നിന്റെയും ആവശ്യമില്ല. അള്ളാഹുമായി ഞങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഭൗതിക ലോകത്തോട് തികച്ചും വിരക്തിയാണുള്ളത്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇത് സംബന്ധമായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നു, അയാൾ സ്വയം തന്നെ ഒരു പ്രത്യേക പദവിയിലേക്ക് എത്തിയ ആളായി കരുതിയിരുന്നു. ഒരിക്കൽ യാദൃശ്ചികമായി ഒരു ശിഷ്യന്റെ അടുത്ത് ചെന്ന് അയാളോട് പറഞ്ഞു, എന്റെ നികുതി തരിക, അതായത് എനിക്ക് കാണിക്ക തരിക. അത് ക്ഷാമകാലമായിരുന്നു. ശിഷ്യൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഇത്തവണ എന്നോട് ക്ഷമിക്കുക. പീർസാബ് കുറെ നേരം തർക്കിച്ചുകൊണ്ടിരുന്നു. അവസാനം അയാൾക്ക് തന്റെ ഒരു സാധനം വിറ്റുകൊണ്ട് അയാൾക്ക് പൈസ കൊടുത്തപ്പോഴാണ് ആ പീർ അയാളെ വിട്ടുപോയത്. ഇത്തരത്തിലുള്ള ന്യൂനതകളും വിഴുപ്പും വലിയ വലിയ വാദങ്ങൾ ചെയ്യുന്ന ഇവരിൽ കാണപ്പെടുന്നു. ഞങ്ങൾ ഉന്നത പദവിയിലേക്ക് എത്തിയവരാണെന്നാണ് അവരുടെ വാദം. ഇത് അധികം പഴയ കാര്യങ്ങളൊന്നുമല്ല. ഇന്നും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള പീർമാരുണ്ട്. അറിവുകളെയും ജ്ഞാനങ്ങളെയും പറ്റി വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ അറിവുകളെയും ഇത് വലയം ചെയ്തിരിക്കുന്നു. നമ്മുടെ അറിവിലും ചിന്തയിലും ഉള്ള കുറവുകൊണ്ട് അതിന്റെ അഗാധതയിലേക്ക് എപ്പോഴും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം. ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വൈദ്യത്തിന്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളും വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ രോഗങ്ങളുടെയും ചികിത്സ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിരിക്കുന്നു. പറയുന്നു, എനിക്ക് വിശുദ്ധ ഖുർആനിൽ ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ലായിരിക്കാം. എന്റെ ജ്ഞാനം ആ പരിധിവരെ എത്തിയിട്ടില്ലായിരിക്കാം. എന്തായാലും എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവും എന്റെ മുതിർന്നവരുടെ അനുഭവവും കൂടി ചേരുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, വിശുദ്ധ ഖുർആനെ വിട്ട് നമുക്ക് ഒന്നിന്റെയും ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യാഖ്യാനങ്ങൾ വായിക്കേണ്ടതാണ്. പിന്നെ ഹദ്രത്ത് മുസ്ലിം മൗഊദും തഫ്സീറുകൾ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്, അതും വായിക്കേണ്ടതാണ്. ചില വചനങ്ങളെ സംബന്ധിച്ചുള്ള ഖലീഫമാരുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നോക്കേണ്ടതാണ്, സ്വയം ചിന്തിക്കേണ്ടതുമാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനായി നാം ശ്രമിക്കേണ്ടതുമാണ്.
ഞങ്ങൾ
അറിവ് സമ്പാദിച്ചു കഴിഞ്ഞു, ഇത് ഞങ്ങൾക്ക് മതിയായതാണ് എന്ന് ചിലർ കരുതുന്നു. ഇനി ഞങ്ങൾക്കൊന്നിന്റെയും ആവശ്യമില്ല, ഒരു അനുഭവത്തിന്റെയും ആവശ്യമില്ല എന്നവർ കരുതുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടേണ്ട ആവശ്യവുമില്ലെന്ന് കരുതുന്നു. എന്നാൽ ഓർക്കേണ്ട കാര്യം, അറിവിനോടൊപ്പം അനുഭവവും പരിചയസമ്പത്തും അനിവാര്യമാണെന്നാണ്. ഒരു വ്യക്തി ഗ്രന്ഥങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം വൈദ്യനാകാൻ ആഗ്രഹിച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൈദ്യത്തിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അനുയോജ്യനായ വൈദ്യന്റെ മുന്നിൽ വെച്ച് രോഗനിർണയവും ചികിത്സയും നടത്തേണ്ടതുമാണ്. ഒരു ഡോക്ടർ വൈദ്യഗ്രന്ഥങ്ങൾ പഠിക്കുകയും പിന്നീട് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി രോഗനിർണയവും ചികിത്സയും നടത്തിയിരിക്കണം. അക്കാരണത്താലാണ് കോളേജുകളിൽ ഡോക്ടർമാരെ പഠിപ്പിക്കുന്നതോടൊപ്പം പ്രാക്ടിക്കലും നടത്തുന്നത്. അങ്ങനെ ഇല്ലായെങ്കിൽ പരിചയസമ്പത്ത് ലഭിക്കുന്നതുമല്ല, മനുഷ്യന് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതുമല്ല. എന്നാൽ അതിനുശേഷവും അനുഭവം അനിവാര്യമാണ്. പഠിക്കുന്ന കാലത്തുള്ള അനുഭവം മാത്രം മതിയാവുന്നതല്ല. ഏതായാലും ഒരു ഡോക്ടർക്കും തന്റെ അറിവ് പൂർണ്ണമാകുന്നത് അത് പ്രാവർത്തികമാക്കുമ്പോഴാണ്. പ്രവർത്തനമില്ലാതെ അറിവ് പൂർണ്ണമാകില്ല, പ്രയോജനകരവുമാകില്ല. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതേ അറിവിനെയും പ്രവർത്തനത്തെയും കുറിച്ച് പറയാറുണ്ടായിരുന്നു. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അയാൾ വലിയ ജ്ഞാനിയായിരുന്നു. അയാൾ വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ച് ധാരാളം വായിച്ചിട്ടുണ്ടായിരുന്നു, ധാരാളം അറിവ് സമ്പാദിച്ചിരുന്നു. അയാൾ രഞ്ജിത് സിംഗിന്റെ പ്രശസ്തിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് അയാളുടെ സന്നിധിയിലെത്തി. ഒരുപക്ഷെ തനിക്ക് ഉയർന്ന പദവി ലഭിച്ചേക്കാം എന്ന് കരുതി. രഞ്ജിത് സിംഗിന്റെ മന്ത്രി ഒരു മുസ്ലിമായിരുന്നു. അയാൾ ഇയാളെ കണ്ടു. ആ ഡോക്ടർ മുസ്ലിമായ മന്ത്രിയോട് മഹാരാജ രഞ്ജിത് സിംഗുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി ശുപാർശ ചെയ്യാൻ പറഞ്ഞു. ഇയാൾക്ക് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ തന്റെ പദവിക്ക് കോട്ടം തട്ടിയേക്കാമെന്ന് മന്ത്രി സംശയിച്ചു. കൂടിക്കാഴ്ചക്കായി ശുപാർശ ചെയ്യാതിരിക്കുന്നതും കീഴ്വഴക്കത്തിന് വിരുദ്ധമാണെന്നും ചിന്തിച്ചു. ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് അയാൾക്ക് പ്രവൃത്തി പരിചയം തീരെയില്ല എന്നും മന്ത്രി മനസ്സിലാക്കിയിരുന്നു. എന്നാൽ നല്ല അറിവുണ്ടെന്ന് മനസ്സിലായി. മഹാരാജ രഞ്ജിത് സിംഗിനോട് മന്ത്രി ഇയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്തു. പറഞ്ഞു, ഹുസൂർ, ഇദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഇന്നേന ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അയാളുടെ അറിവിനെ കുറിച്ച് ആ മുസ്ലിം മന്ത്രി വളരെയധികം പുകഴ്ത്തി പറയുകയും ചെയ്തു. മഹാരാജാവ് ചോദിച്ചു, അയാൾ ചികിത്സയും നടത്തിയിട്ടുണ്ടോ? പരിചയ സമ്പത്തുണ്ടോ? മന്ത്രി പറഞ്ഞു, പ്രവൃത്തി പരിചയവും ഹുസൂർ മുഖാന്തരം ഉണ്ടായേക്കും. താങ്കളിൽ പരീക്ഷണം നടത്തുന്നതാണ്. രഞ്ജിത് സിംഗ് വളരെ ബുദ്ധിമാനായ രാജാവായിരുന്നു. പ്രവൃത്തി പരിചയമില്ലാതെ അറിവ് ഒന്നുമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. പറഞ്ഞു, പരിചയ സമ്പത്തിനായ ഈ പാവപ്പെട്ട രഞ്ജിത് സിംഗ് മാത്രമേ ഉള്ളൂ. ഹക്കീം സാഹിബിന് ഉപഹാരങ്ങൾ നൽകി പറഞ്ഞയക്കുന്നതാണ് നല്ലത്. ചുരുക്കത്തിൽ, അറിവിനോടൊപ്പം പ്രവൃത്തി പരിചയവും അനിവാര്യമാണ്. ലോകത്ത് ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഏത് മേഖലയിലും അറിവ് സമ്പാദിച്ചതിനു ശേഷം പ്രവൃത്തി പരിചയം കരസ്ഥമാക്കിയിട്ടില്ല എങ്കിൽ, ചില സന്ദർഭങ്ങളിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുകയില്ല. കൈയും കാലും വിറക്കാൻ തുടങ്ങുന്നു. അറിവുണ്ടായിട്ടും മുന്നിലുള്ള പ്രശ്നം തടസ്സം ഇല്ലാതാക്കാൻ സാധിക്കില്ല. കേവലം അറിവ് കരസ്ഥമാക്കിക്കൊണ്ട് മനുഷ്യൻ സ്വയം തന്നെ ഏതെങ്കിലും മേഖലയിലെ ഏറ്റവും കഴിവുള്ളയാളായി കരുതിയാൽ അയാൾക്ക് രഞ്ജിത് സിംഗിന്റെ മറുപടിയാണ് ലഭിക്കുക. ജമാഅത്തിന്റെ പൊതുവായ അഭിവൃദ്ധിക്കായും ഇത് അനിവാര്യമാണ്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. യുവാക്കൾ ആധുനിക ജ്ഞാനങ്ങൾ കരസ്ഥമാക്കുമ്പോൾ കൂടുതൽ പ്രവൃത്തി പരിചയവും കരസ്ഥമാക്കേണ്ടതാണ്. തങ്ങളുടെ അറിവിനെ അനുഭവസ്ഥരായ ആളുകളുമായി കൂട്ടിച്ചേർത്ത് ജമാഅത്തിന്റെ പുരോഗതിക്കായും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ധാരാളം അഭിപ്രായങ്ങൾ കിട്ടുന്നു. പുതിയ ടെക്നോളജിയാണ്, അതിനെ ഉപയോഗിക്കുക. ചിലപ്പോൾ അറിവിന്റെ പരിധിവരെ ശരിയായിരിക്കാം. എന്നാൽ ചില പ്രശ്നങ്ങൾ ദൂരീകരിക്കേണ്ടത് അനിവാര്യമായി വരുന്നു. അല്ലെങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായ ചില തടസ്സങ്ങൾ മുന്നിൽ വരുന്നു. അനുഭവസ്ഥരായ ആളുകൾക്ക് അത് പറഞ്ഞു തരാൻ കഴിയുന്നതാണ്. ജമാഅത്ത് വ്യവസ്ഥിതിയുമായും ഖിലാഫത്തുമായും സുദൃഢ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് ഒരു അഹമ്മദിയായിക്കൊണ്ട് വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കുക. ഈ ബന്ധത്തിനായി ദൂരെ ഇരുന്നു കൊണ്ട് ബന്ധം നിലനിൽക്കുന്നതിനുള്ള മാർഗങ്ങളെ സ്വായത്തമാക്കേണ്ടി വരുന്നതാണ്. ഹദ്രത്ത് മുസ്ലിം മൗഊദ് ഇതിനെ പരാമർശിച്ചുകൊണ്ട് ഒരിടത്ത് പറയുന്നു, ഏതുവരെ അതിന്റെ തായ്വേരുമായി ബന്ധം സ്ഥാപിക്കുന്നില്ലയോ, ജമാഅത്ത് കാര്യങ്ങളിൽ അഹമ്മദികൾക്ക് ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതല്ല, മറിച്ച് ജീവനോടെ ഇരിക്കാൻ തന്നെ സാധ്യമല്ല. ഇക്കാലഘട്ടത്തിൽ ഈ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഉത്തമമായ മാർഗം പത്രങ്ങളാണ്. മനുഷ്യൻ എവിടെയാണെങ്കിലും അവിടെ ജമാഅത്തിന്റെ പത്രങ്ങൾ എത്തിക്കൊണ്ടിരുന്നാൽ അടുത്തിരിക്കുന്നത് പോലെയായിരിക്കും അനുഭവപ്പെടുക. ഇതിന്റെ ഉദാഹരണം ഞാനിപ്പോൾ പറയുന്നതുപോലെയാണ്. അന്നേരം അദ്ദേഹം പറയുന്നു, സ്ത്രീകളുടെ ജലസയിലുള്ള പ്രസംഗമാണിത്. സ്ത്രീകൾ ലൗഡ് സ്പീക്കറിലൂടെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ ലൗഡ് സ്പീക്കറിലൂടെ ശബ്ദം അവരിലേക്ക് എത്തുന്നില്ല എങ്കിൽ എന്താണ് പറയുന്നതെന്ന അറിവ് ആർക്കും ലഭിക്കില്ല. ചുരുക്കത്തിൽ, ലൗഡ് സ്പീക്കർ സ്ത്രീകളെ എന്റെ പ്രസംഗത്തിനോട് അടുപ്പിക്കാനുണ്ടായത്. ഇവിടെയും ലൗഡ് സ്പീക്കർ മുഖേന സ്ത്രീകളുടെ ഹാളിലേക്കും ശബ്ദം എത്തുന്നു, അവരും കേൾക്കുന്നു. ഇതും ഒരു സാമീപ്യം തന്നെയാണ്. അതേപോലെ പത്രങ്ങൾ അകലത്തുള്ളവരെ സമൂഹവുമായി ബന്ധപ്പെടുത്തി നിർത്തുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും പറയുമായിരുന്നു, അൽ ഹഖ്ഖും ബദറും നമ്മുടെ രണ്ട് കരങ്ങളാകുന്നു. ചില സമയത്ത് ഈ പത്രങ്ങളിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളും വന്നിരുന്നു. എന്നാൽ അവയുടെ പ്രയോജനങ്ങൾ ദോഷങ്ങളെക്കാൾ അധികമായിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ട് പത്രങ്ങളും നമ്മുടെ രണ്ട് കരങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നത്. രണ്ട് കരങ്ങൾ എന്നുള്ളതിന്റെ അർത്ഥം അത് മുഖേന നമ്മുടെ കരങ്ങൾ, അതായത് ജമാഅത്ത്, നാമുമായി ബന്ധപ്പെടുന്നു എന്നതാണ്. അദ്ദേഹം പറയുന്നു, അക്കാലത്ത് നമ്മുടെ പത്രങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ധാരാളമായി ഉണ്ടായിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അന്ന് ജമാഅത്ത് ഇന്നത്തേതിന്റെ പത്തിലൊന്നോ ഇരുപതിലൊന്നോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നൂറിലൊന്നോ ആയിരത്തിലൊന്നോ ഭാഗമാണ്. അക്കാലഘട്ടത്തിൽ ബദറിന്റെ വരിക്കാർ 1400 ഉം 1500 ഉം ഒക്കെ ആയിരുന്നു. പിന്നീട് കുറഞ്ഞു വന്നു. അതുപോലെ അൽ ഹഖ്ഖമിന്റെ എണ്ണവും വർദ്ധിച്ചു. ജമാഅത്ത് മിത്രങ്ങൾ അക്കാലത്ത് ധാരാളമായി പത്രങ്ങൾ വാങ്ങുമായിരുന്നു. വിദ്യാഭ്യാസമില്ലാത്തവരും അക്കാലത്ത് പത്രങ്ങൾ വാങ്ങുമായിരുന്നു. പിന്നീട് മറ്റുള്ളവർക്ക് വായിക്കാനേ നൽകുമായിരുന്നു. ഇതും തബ്ലീഗിന്റെ ഒരു ഭാഗമാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. വിദ്യാഭ്യാസമില്ലാത്ത കുതിരവണ്ടി ഓടിക്കുന്ന ഒരു അഹമ്മദി അൽ ഹഖ്ഖം വാങ്ങിവെക്കുമായിരുന്നു. യാത്രക്കാരെ കൊണ്ടുപോകുമ്പോൾ കുതിരവണ്ടിയിൽ അവരുടെ മുഖം നോക്കി മാന്യനായ യാത്രക്കാരനാണോ എന്ന് മനസ്സിലാക്കി അയാൾക്ക് പത്രം നൽകിക്കൊണ്ട്, പത്രം വന്നിരിക്കുന്നു, എനിക്ക് വായിച്ചു കേൾപ്പിച്ചു തരിക എന്ന് പറയുമായിരുന്നു. ചില സമയത്ത് യാത്രക്കാൾ വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ പത്രത്തിന്റെ പേരും അഡ്രസ്സും മറ്റും എഴുതിയെടുക്കുമായിരുന്നു. അങ്ങനെ ജമാഅത്തുമായി അവർ ബന്ധപ്പെടുമായിരുന്നു. പിന്നീട് ബയ്യത്തും ഉണ്ടാകുമായിരുന്നു. അക്കാലത്തെ ആൾക്കാർ പറയുന്നു, നിരക്ഷരനായിരുന്നിട്ട് കൂടി തന്റെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബയ്യത്ത് ചെയ്യിപ്പിച്ചവൻ അദ്ദേഹമായിരുന്നു. ഈ കാലഘട്ടത്തിൽ വേറെയും സൗകര്യങ്ങൾ അള്ളാഹു നമുക്കായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാമതായി സ്വന്തം പരിഷ്കരണത്തിനായി, ഖിലാഫത്തുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കുന്നതിനായി ഓരോ വ്യക്തിക്കും MTA കാണേണ്ടത് അനിവാര്യമാണ്. അത് ശീലമാക്കേണ്ടതാണ്. രണ്ടാമതായി തബ്ലീഗിനായി MTA വെബ്സൈറ്റിനെയും സംബന്ധിച്ച് അതിലുള്ള പരിപാടികളെയും സംബന്ധിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. സന്ദർഭം കിട്ടുമ്പോൾ തങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്നു കൊണ്ട് അത് കാണേണ്ടതാണ്. സുഹൃത്തുക്കൾക്ക് അതിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുമാണ്. ഇപ്പോഴും എനിക്ക് ധാരാളം കത്തുകൾ വരാറുണ്ട്. MTA ഖുത്ബകൾ മാത്രം കൃത്യനിഷ്ഠയോടുകൂടി കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ജമാഅത്തുമായി ഞങ്ങളുടെ ബന്ധം സുദൃഢമായിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസത്തിൽ ദൃഢത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഇക്കാലഘട്ടത്തിൽ MTA അൽ ഇസ്ലാം വെബ്സൈറ്റും ജമാഅത്തിന്റെ വെബ്സൈറ്റ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തബ്ലീഗ് എത്തിക്കുന്നതിനും ഓരോ അഹമ്മദിയുടെയും സംസ്കരണത്തിനും ജമാഅത്തുമായും ഖിലാഫത്തുമായും ബന്ധിപ്പിക്കുന്നതിനുമുള്ള ഉത്തമ മാർഗമാകുന്നു. അതിനാൽ ഇതുമായി ബന്ധപ്പെടാൻ ശ്രമിക്കേണ്ടത് ഓരോ അഹമ്മദിയുടെയും കടമയാകുന്നു. തങ്ങളിൽ പരിഷ്കരണം ഉണ്ടാകണമെന്ന് ചിലർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ കൃത്യനിഷ്ഠയോടുകൂടി നിലകൊള്ളുന്നവരായിരിക്കണം എന്നാഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമസ്കാരത്തെ സംബന്ധിച്ച് കൃത്യനിഷ്ഠതയോടെ അനുഷ്ഠിക്കുന്നവരാണെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ പിന്നീട് അലസരുടെ സഹവാസത്തിൽ എത്തിപ്പെടുന്നു. തൽഫലമായി ആഗ്രഹമുണ്ടായിരുന്നിട്ടും സ്വയം ഇവരും അലസരായി മാറുന്നു. അറിയാതെയാണ് ഇത് സ്വാധീനിക്കപ്പെടുന്നത്. അതിനാൽ ബന്ധം സ്ഥാപിക്കുന്നതിനായും ദീനീ അവസ്ഥ നല്ലതായിട്ടുള്ളവരെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. കൃത്യനിഷ്ഠതയോടെ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. ഇത് സംബന്ധമായി ഞാൻ പ്രത്യേകിച്ച് കാദിയാനിലും റബുവയിലും ഉള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടങ്ങളിൽ ചെറിയ സ്ഥലത്ത് അഹമ്മദികളുടെ അംഗസംഖ്യ ധാരാളമുണ്ട്. അതുപോലെ പള്ളികളും അടുത്തടുത്തുണ്ട്. അവർ പള്ളികളെ ജനനിബിഡം ഉള്ളതാക്കി മാറ്റുക. അതുപോലെ ജമാഅത്ത് വ്യവസ്ഥിതിയെ സംബന്ധിച്ച് തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുന്ന ധാരാളം പേരുമുണ്ട്. അവരിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കേണ്ടതാണ്. പുറം രാജ്യങ്ങളിൽ നിന്നും അവിടെ വരുന്നവരും ഇവരെ സംബന്ധിച്ച് എനിക്ക് എഴുതാറുണ്ട്, പരാതിയും എഴുതാറുണ്ട്. റബുവയിലും നമസ്കാരത്തിനായി സൗകര്യം ഏർപ്പെടുത്തേണ്ടതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. റബുവയിലെ വാസികൾ ഇതിലേക്ക് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. ബലഹീനരിൽ നിന്നും സ്വാധീനം ഉൾക്കൊള്ളുന്നതിന് പകരം ജമാഅത്തുമായി സുദൃഢ ബന്ധമുള്ളവരും കൃത്യനിഷ്ഠതയോടെ നമസ്കരിക്കുന്നവരുമായവരുടെ സ്വാധീനം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുക, എങ്ങനെയാണ് എന്നിൽ സ്വാധീനം ഉണ്ടാകുന്നത് എന്നത് ബുദ്ധിമാന്മാർ മനസ്സിലാക്കുന്നത് എന്നതിന് ഉദാഹരണം നൽകിക്കൊണ്ട് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ ഗാലിനൂസ് ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. ഒരു ഭ്രാന്തൻ ഓടിക്കൊണ്ടുവന്ന് അയാളോട് ചേർന്ന് നിന്നു. ജാലിനൂസിനെ അയാൾ വിട്ടപ്പോൾ എന്റെ ഫസദ് എടുക്കുക എന്ന് അയാൾ പറഞ്ഞു, അതായത് രക്തം എടുക്കുക. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, ഫസദ് എന്തിനാണ് പൊട്ടിക്കുന്നത്? അയാൾ പറഞ്ഞു, ഈ ഭ്രാന്തൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ എന്റെ ഉള്ളിലും ഭ്രാന്തിന്റെ ഒരു ഞരമ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. മറ്റുള്ളവരെ വിട്ടുകൊണ്ടാണ് എന്നെ കെട്ടിപ്പിടിച്ചത്. എന്റെ ഉള്ളിലും ഭ്രാന്തിന്റെ ഒരു ഞരമ്പുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അതിനോട് ഈ ഭ്രാന്തിന് അടുപ്പം തോന്നുകയും അങ്ങനെ അയാൾ എന്നിലേക്ക് ആകർഷിതനാകുകയും ചെയ്തു. മുസ്ലിമോ പറയുന്നു, നമസ്കരിക്കാത്തവരോട് ചായവുണ്ടാവുകയും നമസ്കാരത്തിൽ അലസരായവരുടെ പിന്നാലെ കൂടുന്നതും അവർക്കും അലസതയോട് സാദൃശ്യത ഉണ്ടാണെന്നതാണ് മനസ്സിലാക്കി തരുന്നത്. ചുരുക്കത്തിൽ, പൊതുവായി എല്ലായിടത്തുമുള്ള എല്ലാ അഹമ്മദികളും അലസരോട് അടുപ്പം കാണിക്കുന്നതിന് പകരം ആക്റ്റീവായവരോട്, ജമാഅത്തിലെ ചുറുചുറുക്കുള്ളവരോട് അടുപ്പം സ്ഥാപിക്കേണ്ടതാണ്, അവരുമായി ബന്ധം സ്ഥാപിക്കേണ്ടതാണ്. ഈ അടുപ്പം സ്ഥാപിതമാകുമ്പോൾ ചുറുചുറുക്കുള്ളവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയും അലസത ചുറുചുറുക്കായി മാറുകയും ചെയ്യുന്നു. അതത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മജ്ലിസിൽ ഒരിക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാൻ അത്ഭുത ദൃഷ്ടാന്തം കാണാൻ ആഗ്രഹിക്കുന്നു, എന്നെ ഇന്ന അത്ഭുത ദൃഷ്ടാന്തം കാണിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളെ വിശ്വസിക്കുന്നതിന് തയ്യാറാണ്. ഹദരത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അത് മറുപടിയായി പറഞ്ഞു, അല്ലാഹു തമാശ കാണിക്കുന്നവനല്ല, മറിച്ച് അവന്റെ ഓരോ പ്രവർത്തനവും കാര്യകാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ പറയുക, മുൻപ് കാണിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രയോജനമാണ് കരസ്ഥമാക്കിയത്? എന്നിട്ടല്ലേ നിങ്ങൾക്കായി പുതിയ ദൃഷ്ടാന്തം കാണിക്കുക. എന്നാൽ മനുഷ്യപ്രകൃതത്തിലെ ന്യൂനത ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ അയാളെ സംസ്കാരമില്ലാത്തവനുമാക്കുന്നു, അലസതയിലും അശ്രദ്ധയിലും മുഴുകിയവനായി കഴിയുന്നത് അനുവദനീയമാണെന്ന് കരുതുന്നു. മറിച്ച് എല്ലായ്പ്പോഴും അലസതയിലും അശ്രദ്ധയിലും എപ്പോഴും മുഴുകിക്കിടക്കുന്നു. തന്റെ ഉത്തരവാദിത്തം എത്രത്തോളം നിറവേറ്റിയെന്ന് ആരും ചോദിക്കരുത്. അഥവാ അവർ ഏതെങ്കിലും തമാശ കാണാൻ ആഗ്രഹിച്ചാൽ അന്നേരം തീർച്ചയായും ആ തമാശ കാണിക്കേണ്ടതാണ്. ഇതാണ് മനുഷ്യപ്രകൃതം. ഇതാണ് ഷാഢ്യരായ മനുഷ്യരുടെ എപ്പോഴുമുള്ള ശീലം. അതായത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ഷെയ്ത്താന്റെ കാലടികളെ പിൻപറ്റുന്നു. എല്ലാ പ്രവാചകന്മാരും ഇതേ ചോദ്യമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിശ്വാസികൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. സ്വർണം കൊണ്ടുള്ള ഭവനത്തിന്റെ അടയാളം കാണിക്കുക, ആകാശത്തെ കയറിപ്പോകുന്ന അടയാളം കാണിക്കുക. അത്രമാത്രമല്ല, ആകാശത്തിൽ നിന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഗ്രന്ഥവും കൊണ്ടുവരണം. ഇത്തരത്തിലുള്ള അനാവശ്യ ആരോപണങ്ങളായിരുന്നു. അല്ലാഹു ഇത്തരത്തിലുള്ള വ്യർത്ഥമായ ആവശ്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല, പ്രവാചകന്മാരും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അനവധി അടയാളങ്ങൾ ഉണ്ടാകുന്നു, വിശ്വസിക്കാനാണെങ്കിൽ സൽപ്രകൃതക്കാർക്ക് അത് മതിയാവുന്നതാണ്. ചിലർ തഹരീക് ജദീദിനെ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇതെന്ത് പുതിയ പദ്ധതിയാണ് ആരംഭിച്ചത്? അതിന് മറുപടി നൽകിക്കൊണ്ട് അതിർത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, യഥാർത്ഥത്തിൽ എന്റെ പദ്ധതി ഒരു നവ പദ്ധതിയല്ല, മറിച്ച് ഇത് പഴയ ഒരു പദ്ധതി തന്നെയാണ്. ഈ ജദീദ് എന്ന വാക്കുകൊണ്ട് കേവലം പുതിയതല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത രോഗബാധിതനായ ബുദ്ധിയെ ചികിത്സിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതുപോലെ എന്നാൽ ഒരു ഡോക്ടർ ഒരു രോഗിയെ നീണ്ടകാലം വരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ എനിക്ക് ഈ മരുന്ന് കൊണ്ട് ഫലമില്ല എന്ന് രോഗി പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു, എന്നാൽ ഞാൻ നിനക്ക് പുതിയൊരു മരുന്ന് നൽകാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ പഴയ മരുന്നിൽ മറ്റു ചിലത് ചേർക്കുന്നു. അക്കാലഘട്ടത്തിൽ ഒരു ഉദാഹരണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഉദാഹരണമായി ടിഞ്ചർ കാഠിന്യം ചേർത്ത് സുഗന്ധമുള്ളതാക്കി മാറ്റുന്നു. എനിക്ക് പുതിയ മരുന്ന് ലഭിച്ചു എന്ന് രോഗി കരുതുന്നു. അതിനെ പുതിയ മരുന്നെന്ന് പറയാൻ ഡോക്ടർക്കും അവകാശമുണ്ട്, കാരണം ആ മരുന്നിൽ ഒരു പുതിയ മരുന്ന് ചേർക്കുകയുണ്ടായി. അതിൽ പുതിയ മരുന്ന് ചേർക്കുന്നതിന് വേണ്ടി രോഗി അത് കഴിച്ചുകൊണ്ടിരിക്കുകയും അയാളുടെ പ്രതീക്ഷ അസ്ഥാനത്താകാതിരിക്കുകയും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസല്ലം അടുക്കൽ ഒരിക്കൽ ഒരു വൃദ്ധ വന്നു. അവർക്ക് മലേറിയ പനിയായിരുന്നു, കുറെ നാളുകളായിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അതത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസല്ലം പറഞ്ഞു, നിങ്ങൾ കുലീൻ കഴിക്കുക. അവർ പറഞ്ഞു, കുലീനോ? ഞാൻ കുനീന്റെ നാലൊരു ഭാഗം കഴിച്ചാൽ പോലും ആഴ്ചകളോളം പനി പിടിച്ചു കിടക്കുന്നതാണ്. അവർ കുനീൻ കഴിക്കുന്നതിന് തയ്യാറല്ല എന്ന് അതിർത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസല്ലം കണ്ടപ്പോൾ, പൊതുവായി ഞങ്ങളുടെ നാട്ടിൽ കുനീനെ കൊനേൻ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഇരു ലോകം എന്നാണ്. അതിർത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസല്ലം കൊനേൻ എന്ന ഗുളിക നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ ദാറേൻ ഗുളിക കഴിക്കുക. കോനേനും ദാറേനും ഇരുലോകം തന്നെയല്ലേ? ഇത് കുനേൻ അല്ല എന്ന് അതിർത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം വസല്ലം പറഞ്ഞിട്ടില്ല. അതിന് പുതിയൊരു പേരിട്ടു. രണ്ടു മൂന്ന് ഗുളികൾ കഴിച്ചപ്പോൾ തന്നെ ആ വൃദ്ധ വന്നു പറഞ്ഞു, ഈ ഗുളിക മൂലം എന്റെ പനി മാറി, വേറെ എന്തെങ്കിലും മരുന്ന് തരിക. ആദ്യം പറഞ്ഞത് നാലൊരു ഭാഗം ഗുളി കഴിച്ചാൽ ചൂട് കുറയില്ല എന്നായിരുന്നു. ഇപ്പോൾ പേര് മാറ്റിയപ്പോൾ തന്നെ ചൂട് തണുക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഞാനും അദർത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസല്ലം പോലെ പഴയ പദ്ധതിയുടെ പേര് ജദീദ് എന്ന് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുതിയ പദ്ധതിയാണെന്ന് നിങ്ങൾ പറയാൻ തുടങ്ങി. ആത്മാർത്ഥത ഉണ്ടായിരുന്നവർ, ആത്മീയതയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ ഒരു പദ്ധതിയുടെ പുതിയ പേര് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് പുതിയതാണ്, വരിക, ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. മനസ്സിൽ കാപട്യമുണ്ടായിരുന്നവർ ഇത് പുതിയ കാര്യമാണെന്ന് കരുതിക്കൊണ്ട് ഇപ്പോഴിതാ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഹദരത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസല്ലമിന്റെയും മാർഗ്ഗങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയാണെന്ന് പറയാൻ തുടങ്ങി. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചതുമില്ല, അതിനെ പ്രയോജനപ്പെടുത്തിയതുമില്ല. ആദമിന്റെ കാലം മുതൽ നിലവിലുള്ള ഒരു നിയമമാണിത്. അതായത് ഷെയ്ത്താൻ ആക്രമിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി നിങ്ങൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതായി വരും. ഷെയ്ത്താനിൽ നിന്നും രക്ഷപ്പെടുന്നതിനും ദീനി കാര്യങ്ങളിൽ അഭിവൃദ്ധി കൈവരിക്കുന്നതിനുമായി എന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിക്കുന്നുവോ അതെല്ലാം പ്രവാചകന്മാരുടെ ആഗമന ലക്ഷ്യത്തെ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആഗതരായത്. അതിനുവേണ്ടിയാണ് ഇക്കാലഘട്ടത്തിൽ ആ മഹാത്മാവിന്റെ സത്യസന്ധനായ പ്രേമിയും ആഗതരായത്. ഏതൊരു ലക്ഷ്യത്തെ കരസ്ഥമാക്കുന്നതിനായും ജമാഅത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്കായും ഉത്തരവാദപ്പെട്ട വ്യക്തിക്ക് നിരന്തരമായി പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. അത് ശിക്ഷണത്തിന്റെ കാര്യമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിക്കൊള്ളട്ടെ, അതത് മുസ്ലിം മൗഊദ് പറയുന്നു, അതത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഒരു ഫക്കീർ ഉണ്ടായിരുന്നു. ആദ്യം മുഹാസിബയുടെ ഓഫീസ് ഉണ്ടായിരുന്ന ഭാഗത്ത് അയാൾ അധികവും വന്നിരിക്കുമായിരുന്നു. അഹമ്മദിയ ചൌക്കിൽ നിന്ന് ആരെങ്കിലും വരുന്നതായി അയാൾ കണ്ടാൽ ഒരു രൂപ തരിക എന്ന് പറയുമായിരുന്നു. വരുന്നയാൾ കുറച്ച് മുന്നോട്ട് വന്നാൽ എട്ടണയായാലും മതി എന്ന് പറയുമായിരുന്നു. അയാൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ നാലണയായാലും മതി എന്ന് പറയുന്നു. മുന്നിലെത്തുമ്പോൾ രണ്ടണയെങ്കിലും തരൂ എന്ന് പറയുന്നു. അയാളുടെ മുന്നിലൂടെ കടന്ന് രണ്ടടി അപ്പുറത്തെത്തിയാൽ പറയും ഒരണയായാലും മതി. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ പറയും ഒരു പൈസയെങ്കിലും താ. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ദഹലയായാലും മതി എന്ന് പറയും. പോകുന്നയാൾ മസ്ജിദ് അക്സയിലേക്ക് തിരിയുന്ന സ്ഥലത്തെത്തിയാൽ പറയും പക്കോടെങ്കിലും തന്നാൽ മതി. അവസാന തിരിവിൽ എത്തി എന്ന് കാണുമ്പോൾ മുളകെങ്കിലും തരൂ എന്ന് പറയുന്നു. അതായത് ഒരു രൂപയിൽ തുടങ്ങി മുളകിൽ വന്ന് അവസാനിക്കുന്നു. ജോലി ചെയ്യുന്നവരും ഇങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. എന്തെങ്കിലും നമുക്ക് ലഭിക്കണം. ആദ്യത്തിൽ നൂറിൽ ഒരാളാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അടുത്ത തവണ അത് രണ്ടാകും, അതിന്റെ അടുത്ത തവണ നാലാകും. അങ്ങനെ പതുക്കെ പതുക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പണിയെടുത്തുകൊണ്ടിരിക്കുക, പരിണിതഫലം കണ്ടുകൊണ്ടിരിക്കുക. ഭൗതിക ജോലികൾ ഫലരഹിതമാകുന്നില്ല എങ്കിൽ ധാർമ്മികവും ആത്മീയവുമായ കാര്യങ്ങൾ ഫലരഹിതമാകുമെന്ന് എങ്ങനെ കണക്കാക്കാം? എന്നാൽ ആരുടെ മനസ്സാണോ ശരിയല്ലാത്തത്, അവർ പറയുന്നത് ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട് എന്നാൽ പരിണിതഫലം അള്ളാഹുവിന്റെ പക്കലാണെന്നാണ്. പരിണിതഫലം അള്ളാഹുവിന്റെ കയ്യിൽ തന്നെയാണ്. അതായത് ഞങ്ങൾ പൂർണ്ണമായും പരിശ്രമിച്ചു എന്നാൽ അള്ളാഹു ഞങ്ങളോട് ശത്രുത കാണിച്ചു എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പറയുന്നത് എത്രത്തോളം വിഡ്ഢിത്തമാകുന്നു. അതായത് തങ്ങളുടെ ന്യൂനതയെയും കുറവുകളെയും അള്ളാഹുവിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും എന്തെങ്കിലും ഫലം ഉണ്ടാകുമെന്നത് അള്ളാഹുവിന്റെ നിയമമാണ്. എന്നാൽ നല്ലതും മോശതുമായ ഫലം നമ്മുടെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരാൾ പത്തിൽ ഒന്ന് ഭാഗത്തിനായി പരിശ്രമിക്കുന്നു, അപ്പോൾ അയാൾക്കായി പത്തിലൊന്ന് ഫലം ഉണ്ടായതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രകൃതി നിയമം കാരണമാണ്. പത്തിലൊന്ന് ഫലം ഉണ്ടായതെന്നല്ല, മറിച്ച് അയാൾ ധാരണ പരിശ്രമിച്ചിരുന്നു എന്നതാണ്. എന്നാൽ പത്തിലൊന്ന് ഫലം ഉണ്ടാകണമെന്നുള്ളത് അള്ളാഹുവിന്റെ പ്രകൃതി നിയമം എന്നല്ല. പ്രകൃതി നിയമം ആരുടെയും പരിശ്രമത്തെ പാഴാക്കുന്നില്ല. എന്നാൽ ദുരാത്മാവ് പറയുന്നത് ഞാൻ എന്റെ കടമ നിറവേറ്റിയിരിക്കുന്നു, എന്നാൽ അള്ളാഹു തന്റെ കടമ നിറവേറ്റിയില്ല, മറന്നുപോയി എന്നാണ്. ഇതിനേക്കാൾ വലിയ നിഷേധം മറ്റെന്താണ്? എത്രത്തോളം പരിശ്രമിക്കുന്നുവോ പരിണതഫലം നമ്മുടെ പരിധിയിലാണ്. പരിണതഫലം നല്ലതല്ല എങ്കിൽ നമ്മുടെ പരിശ്രമത്തിൽ എന്തോ ന്യൂനത ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. എല്ലാ പരിശ്രമങ്ങളുടെയും പരിണതഫലം ഒരു പ്രത്യേക രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ്. ഈ പരിണതഫലം നമ്മുടെ മുന്നിൽ വരുന്നതുവരെ നാം വിശ്രമിക്കരുത്. ഞങ്ങൾ ധാരാളം ആരാധന കർമ്മങ്ങൾ നടത്തി, ധാരാളം ദുആകൾ ചെയ്തു, ഞങ്ങളുടെ ലക്ഷ്യം നിറവേറിയില്ല, ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് ചിലർ പറയാറുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ അവർ എത്തേണ്ടയിടം വരെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ലക്ഷ്യം അവർ നിർണയിച്ചു പക്ഷേ തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നു. അതിനാൽ ദുആ ചെയ്യുന്നയാൾ ഇതിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് മാർഗവും ശരിയായിരിക്കണം, വേണ്ടത്ര പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ആൾ പരാജയപ്പെടുമ്പോൾ ഒരു തവണ കൂടി അരിച്ചെടുക്കാൻ ബാക്കിയുണ്ടെന്ന് പറയുന്നു. അതായത് വേർതിരിച്ചെടുക്കുന്നതിൽ നിന്നും നിരാശനാകുന്നില്ല, മറിച്ച് തന്റെ പരിശ്രമത്തിലെ ന്യൂനതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ആ പ്രവർത്തനത്തിൽ വിജയത്തിനുള്ള പ്രതീക്ഷയില്ല. എന്നാൽ അള്ളാഹുവുമായി സാമീപ്യം കരസ്ഥമാക്കുന്നതിനും ബന്ധം സ്ഥാപിക്കുന്നതിനുമുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ട്. എന്നാൽ ജീവിതം മുഴുവനും അരിച്ചെടുക്കാൻ ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയിൽ കഴിയുന്നയാൾ ഓരോ പ്രാവശ്യവും പരാജയപ്പെട്ടിട്ടും നിരാശനാകുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന വ്യക്തി പരാജയപ്പെടുമ്പോൾ തന്റെ പ്രവർത്തന രീതിയുടെ ന്യൂനതയായിട്ട് കണക്കാക്കാതെ ഉടനെ തന്നെ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷയറ്റവനായി നിരാശനായി മാറുന്നു, തന്റെ എല്ലാ ശ്രമങ്ങളെയും ഉപേക്ഷിക്കുന്നു. ചുരുക്കത്തിൽ സ്വർണം അരിച്ചെടുക്കുന്നവൻ തെറ്റിനെ സ്വയം തന്റെ ന്യൂനതയായി പറയുന്നു, സ്വർണമാകുന്നതിനുള്ള പ്രതീക്ഷയെ ദൃഢമായി നിലനിർത്തുന്നു. എന്നാൽ ദൈവത്തെ കരസ്ഥമാക്കുന്നതിനായി ശ്രമിക്കുന്നവർ തന്റെ തെറ്റിനെ അള്ളാഹുവിന്റെ തെറ്റായി കണക്കാക്കി അവനുപേക്ഷിക്കുന്നു. ഇന്ന് റിസർച്ച് ചെയ്യുന്നവർ ചിലപ്പോൾ വർഷങ്ങളായി ഒരു കാര്യത്തിനായി റിസർച്ച് ചെയ്യുന്നു, പല വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് വിജയം ലഭിക്കുന്നത്. അതും അവർ ആവിഷ്കരിച്ച മാർഗങ്ങളുടെ മാത്രമാകണമെന്നില്ല, പല മാർഗങ്ങളും അവർ അവലംബിക്കുന്നു. ചുരുക്കത്തിൽ ആത്മീയത കരസ്ഥമാക്കുന്നതിനും ദൈവ സാമീപ്യം കരസ്ഥമാക്കുന്നതിനും ദുആകളുടെ സ്വീകാര്യതയ്ക്കും തങ്ങളുടെ രീതിയെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വയം പരിഷ്കരണം ആവശ്യമുണ്ട്. അതിനെ നിരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് പരിഷ്കരണം നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് സ്വന്തം ആത്മപരിശോധന അനിവാര്യമാണ്. സ്വന്തം ആരാധനയെ നിരീക്ഷിക്കേണ്ടതുണ്ട്.
അല്ലാഹുവിന്റെ
എല്ലാ കൽപ്പനകളെയും പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. തന്റെ എല്ലാ കർമ്മങ്ങളെയും വീക്ഷിക്കേണ്ടതുണ്ട്. തന്റെ കർമ്മങ്ങൾ എത്തരത്തിലുള്ളതാണെന്ന് നോക്കേണ്ടതുണ്ട്. തന്റെ ചിന്തകളെയും ബുദ്ധിയെയും പരിഷ്കരിക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ ദാസുടെ സമീപത്താണ്, അവരുടെ ദുആകൾ സ്വീകരിക്കുന്നു എന്ന് അല്ലാഹു പറയുകയും പിന്നീട് സമീപത്തേക്ക് വരികയും ചെയ്യുന്നില്ല എങ്കിൽ, ദുആകൾ കേൾക്കുന്നില്ല എങ്കിൽ, എവിടെയെങ്കിലും എന്തെങ്കിലും നിലയിൽ നമ്മുടെ പരിശ്രമത്തിലും അവസ്ഥയിലും ന്യൂനതയുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അദത്ത് മുസ്ലിം മൗദ് പറയുന്നു, അദത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, ഭിക്ഷു രണ്ടു വിധത്തിലുള്ളവരാണ്. ഒന്ന്, ആരുടെയെങ്കിലും വാദിക്കൽ ചെന്ന് ശബ്ദമുണ്ടാക്കി എന്തെങ്കിലും തരിക എന്ന് പറയുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ വാങ്ങുന്നു, ഇല്ലെങ്കിൽ രണ്ടുമൂന്ന് പ്രാവശ്യം ശബ്ദമുണ്ടാക്കി പിന്നീട് എഴുന്നേറ്റ് പോകുന്നു. മറ്റേത്, എന്തെങ്കിലും ലഭിക്കാത്തതുവരെ അവിടുന്ന് അനങ്ങുകയില്ല. ഇത്തരത്തിലുള്ള ഭിക്ഷു എന്തെങ്കിലും കിട്ടാതെ വിട്ടുപോകില്ല. അത്തരത്തിലുള്ള ഭിക്ഷുക്കൾ വളരെ കുറവാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പക്കലും ഒരു വ്യക്തി വന്നിരിക്കാറുണ്ടായിരുന്നു. എന്തെങ്കിലും കിട്ടാത്തതുവരെ അയാൾ അവിടുന്ന് എഴുന്നേൽക്കില്ലായിരുന്നു. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തേക്ക് വന്ന് എന്തെങ്കിലും കൊടുക്കാത്തതുവരെ അയാൾ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ചില സമയത്ത് ഇത്ര രൂപ വേണമെന്ന് അയാൾ നിശ്ചയിക്കുന്നു. ഹദ്രത്ത് സാഹിബ് അതിൽ കുറവാണ് നൽകുന്നതെങ്കിൽ ഒരിക്കലും വാങ്ങില്ലായിരുന്നു. പല സന്ദർഭങ്ങളിൽ അതിഥികൾ അത്രയും രൂപ നൽകി മുഴുമിപ്പിച്ചതിന് ശേഷമാണ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാറുണ്ടായിരുന്നത്. പറയുന്നു, അയാളുടെ വായിൽ നിന്ന് ഒരു സംഖ്യ പുറത്തു വന്നാൽ, അതായത് ഇത്രയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ കിട്ടുന്നതുവരെ അയാൾ പോകില്ലായിരുന്നു. അഥവാ ഹദ്രത്ത് സാഹിബിന് സുഖമില്ല എങ്കിൽ സുഖം പ്രാപിച്ച് പുറത്തു വരുന്നതുവരെ അയാൾ അവിടുന്ന് പോകില്ലായിരുന്നു. അതത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുമായിരുന്നു, ദുആയുടെ സ്വീകാര്യതയ്ക്കായി മനുഷ്യന് ഭിക്ഷു ആയിക്കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത് അനിവാര്യമാകുന്നു. അള്ളാഹുവിന് മുന്നിൽ തടഞ്ഞിരുന്നു കൊണ്ട് ഏതുവരെ അള്ളാഹുവിന്റെ പ്രവൃത്തി അതിനെക്കുറിച്ച് ദുആ ചെയ്യാൻ പാടില്ല എന്ന് സ്ഥാപിക്കുന്നില്ലയോ അതുവരെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പലതരത്തിലുണ്ട്. ഉദാഹരണമായി, ഒരു സ്ത്രീ ഗർഭിണിയാണ്. ഇക്കാലത്തെ ശാസ്ത്രമനുസരിച്ച് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവസാന സമയത്ത്, അവസാന ഘട്ടത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്നേരം ആൺകുട്ടി തന്നെ വേണമെന്ന് പറയുന്നത് ദൈവിക പ്രവർത്തനത്തിന് വിരുദ്ധമാണ്. അത് ജന്നത്തിന്റെ അവസാന ഘട്ടമാണ്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ ദുആ സ്വീകരിക്കപ്പെടാവുന്നതുമാണ്, അള്ളാഹുവിന് ആൺകുട്ടിയെ നൽകാവുന്നതുമാണ്. അല്ലെങ്കിൽ ചില സമയത്ത് അള്ളാഹുവിന്റെ ഇച്ഛ വെളിപ്പെടുത്തുകയും അതിനുശേഷവും മനുഷ്യൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഇത് തെറ്റാണ്, അപമര്യാദയാണ്. എന്നാൽ ഒരിക്കലും പദ്ധതികളെ ഒഴിവാക്കരുതെന്നും നാം ഓർത്തിരിക്കേണ്ടതാണ്. ദുആയോടൊപ്പം പദ്ധതിയും ആസൂത്രണവും അനിവാര്യമാണ്. ദുആയും ആസൂത്രണവും സ്ഥിര ചിത്തയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആകർഷിക്കുന്നു. ദുആയോടൊപ്പം ആസൂത്രണവും വേണ്ടത് വളരെ അനിവാര്യമാകുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ട്, ദുആയോടൊപ്പം പദ്ധതി ഇല്ലാത്തത് തികച്ചും തെറ്റായ കാര്യമാണ്. കേവലം ദുആ മാത്രം ചെയ്യുകയും ആസൂത്രണമൊന്നും സ്വീകരിക്കാതിരിക്കുകയും അവരുടെ ദുആ അല്ലാഹു അവരുടെ മുഖത്തേക്ക് തന്നെ തിരിച്ചടിക്കുന്നു. ദുആയെയും പദ്ധതിയെയും ഒരുമിപ്പിക്കാത്തവരുടെ ദുആ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ദുആയോടൊപ്പം പദ്ധതികൾ ആവിഷ്കരിക്കാതിരിക്കുന്നത് അല്ലാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കുകയും അവനെ പരീക്ഷിക്കലുമാണ്. ദാസൻ അവനെ പരീക്ഷിക്കുന്നത് അല്ലാഹുവിന്റെ പ്രതാപത്തിന് വിരുദ്ധമാണ്. അല്ലാഹു നമുക്ക് സ്ഥിരചിത്തയോടുകൂടി നമ്മുടെ അവസ്ഥയെ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസൃതമാക്കി മാറ്റിക്കൊണ്ട് എല്ലാ പ്രത്യക്ഷ ഭാഗങ്ങളെയും സ്വായത്തമാക്കിക്കൊണ്ട് ദുആ ചെയ്യുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. ഒരു ഷഹീദിന്റെ ജനാസയാണ്. ഷെഹോപുര ജില്ലയിലെ കോട്ട് അബ്ദുസ് മാലിക് നിവാസിയായ ബഹുമാന്യായ കമറു സിയാ സാഹിബിന്റേതാണ് ജനാസ. അദ്ദേഹം ബഹുമാന്യ മുഹമ്മദ് അലി സാഹിബിന്റെ പുത്രനാണ്. 2016 മാർച്ച് 1 ഉച്ചയ്ക്ക് ഏകദേശം 1:30 അദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് വെച്ച് എതിരാളികൾ കത്തികൊണ്ട് ആക്രമിച്ചാണ് ഷഹീദാക്കിയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംഭവ ദിവസം ഉച്ചകഴിഞ്ഞ് മർഹൂം കമറുദ്ദിയാ സാഹിബ് തന്റെ കട പൂട്ടി സ്വന്തം മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരുന്നതിനായി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അന്നേരം 2 അജ്ഞാതർ മർഹൂമിനെ ആക്രമിക്കുകയുണ്ടായി. അദ്ദേഹത്തെ ഇടവഴിയിലേക്ക് വലിച്ചു വെച്ചു കൊണ്ടുപോയി. ഒരാൾ കമറുദ്ദിയാ സാഹിബിനെ പിടിച്ചുവെക്കുകയും മറ്റേയാൾ കത്തിക്കൊണ്ട് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ബഹുമാന്യ കമറുദ്ദിയ സ്വയം രക്ഷക്കായി ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ നെഞ്ചിലും തോളിലും ഹൃദയത്തിലും കഴുത്തിലും കത്തികൊണ്ടുള്ള മുറിവേൽക്കുകയുണ്ടായി. ഒരാൾ കഴുത്തിന് പുറകിൽ കത്തികൊണ്ട് കുത്തി. കത്തി അവിടെ തന്നെ തറച്ചു വെച്ചുകൊണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. മുറിവിന്റെ ആധിക്യത്താൽ അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഷഹീദായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പ്രപിതാമഹനായ ബഹുമാന്യ ദൌലത്ത് ഖാൻ സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് ലഭിച്ചത്. അദ്ദേഹം ഗുർദാസ്പൂർ ജില്ലയിലെ ഓലക്പൂറയിൽ നിന്ന് കാദ്യാനിൽ വന്ന് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശുദ്ധ കരങ്ങളിൽ ബൈഅത്ത് ചെയ്താണ് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചത്. വഫാത്തിന് ശേഷം അദ്ദേഹം ബേഷ്തി മക്ബറ റബോവയിലാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഷഹീദ് മർഹൂമിന്റെ പിതാമഹൻ ബഹുമാന്യ ഫത്തേ മുഹമ്മദ് സാഹിബ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജന്മന അഹമ്മദിയായിരുന്നു. അദ്ദേഹം റബോയിലെ ബേഷ്തി മക്ബറയിലാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ നിലയിൽ വന്ന ശേഷം ഈ കുടുംബം ഹിജ്റത്ത് ചെയ്ത് സിയാൽകോട്ട് ജില്ലയിലെ ഹാലേ കനാഗയിലേക്ക് താമസം ഉറപ്പിച്ചു. അവിടെയാണ് ഷഹീദ് മർഹൂം ജനിച്ചത്. പിന്നീട് ഇവർ 1985 കോട്ട അബ്ദുൾ മാലിക്കിലേക്ക് വന്നു. ഷഹീദ് മർഹൂം ബികോം വരെ പഠിച്ചു. കുറച്ചുകാലം വിവിധ കാര്യാലയങ്ങളിൽ ജോലി ചെയ്തു. പിന്നീട് വീടിനോട് ചേർന്ന് ഒരു കട തുറന്നു. ഫോട്ടോസ്റ്റാറ്റും മൊബൈൽ എന്നിവയുടെ വ്യാപാരമാണ് തുടങ്ങിയത്. 2004 അദ്ദേഹം വിവാഹം കഴിച്ചു. അനേകം സൽസ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു അദ്ദേഹം. സത്യസന്ധനും വിശ്വസ്തനും സന്മനസ്സിനും സൽപ്രകൃതത്തിനും ഉടമയായിരുന്നു. മാന്യനും എല്ലാവരുമായിട്ട് എഴുകിച്ചേരുന്ന പ്രകൃതക്കാരനുമായിരുന്നു. വളരെയധികം ആത്മാർത്ഥയും ധൈര്യവുമുള്ള വ്യക്തിയായിരുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള അതിഥികളെ സേവിക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ജമാഅത്തി സേവനങ്ങളിലും എപ്പോഴും മുൻപന്തിയിലായിരുന്നു. എപ്പോഴും സൽസ്വഭാവത്തോടുകൂടി പെരുമാറിയിരുന്നു. ഷഹീദിന്റെ സഹോദരനായ മസർ അലിസ പറയുന്നു, പൊതുവായി നമസ്കാരങ്ങളിലേക്ക് വിശേഷിച്ച് ജുമാ നമസ്കാരത്തിലേക്ക് അതിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നതിലേക്കും ശ്രദ്ധിക്കുമായിരുന്നു. ഷഹീദ് മർഹൂമിനെ കൃത്യനിഷ്ഠയോടുകൂടി ജമാ നമസ്കരിക്കുന്നത് കണ്ട് മറ്റ് അനഹമ്മദികളായ കടയുടമകളും തങ്ങളുടെ കടകളടച്ച് ജുമാ നമസ്കാരത്തിനായി പോകുമായിരുന്നു. ഈ മീർസായി ജുമാ സമയത്ത് കടയടച്ച് നമസ്കാരത്തിനായി പോകുമ്പോൾ നമ്മളും കടയടച്ച് ജുമാക്ക് പോകേണ്ടതാണ് എന്നവർ പറയുമായിരുന്നു. താൻ കാരണത്താൽ അനഹമ്മദികളും ജുമാ നമസ്കാരത്തിനായി പോകുന്നുവെന്ന കാരണത്താൽ അദ്ദേഹം ഒരിക്കലും ജുമാ നമസ്കാരം ഒഴിവാക്കിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ പത്നി പറയുന്നു, കഴിഞ്ഞ ഒരു മാസമായി ഷഹീദ് മർഹൂമിന്റെ നിലപാടുകളിൽ വ്യക്തമായൊരു മാറ്റം വന്നിരുന്നു. മുമ്പത്തേക്കാൾ അധികമായി എന്നെ ശ്രദ്ധിച്ചിരുന്നു. എന്റെ ഒരു കാര്യത്തിലും അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നില്ല. ഷഹീദ് മർഹൂം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഇപ്പോൾ സെക്രട്ടറി ഇസ്ലാ ഉഷാദായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനു മുമ്പും വിവിധ രീതികളിൽ ജമാഅത്തിന് സേവനം ചെയ്തുകൊണ്ടിരുന്നു. വിവിധ ജമാഅത്തി പദവികളിൽ സേവനം ചെയ്യുന്നതിനുള്ള സൌഭാഗ്യം ലഭിക്കുകയുണ്ടായി. എല്ലാ ജമാഅത്തി കാര്യങ്ങളിലും പങ്കെടുക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. ഷഹീദ് മർഹൂമിനെ എതിർപ്പിന് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. തൽസംബന്ധമായി പോലീസിനും വ്യവസ്ഥിതിക്കും എഴുത്തുമുഖേന അപേക്ഷയും നൽകിയിരുന്നു. 2012 ആഗസ്റ്റ് 12 ഏകദേശം 500 പേരടങ്ങിയ ജാദ പോലീസിന്റെ മേൽനോട്ടത്തിൽ കമറുദ്ദിയ സാഹിബിന്റെ വീട്ടിന് മുന്നിൽ തടിച്ചുകൂടി. എതിരാളികളുടെ സമ്മർദ്ദത്താൽ ഒരു പോലീസുകാരൻ കടയുടെ കൗണ്ടറിൽ കയറി ചിത്രങ്ങൾ അഴിച്ചെടുക്കാൻ തുടങ്ങി. കടയുടെ ഷട്ടറിൽ എഴുതിയിരുന്ന വല്ലാഹു ഖൈറു റാസിഖീൻ എന്നതും കലിമ തൊയ്ബയും കറുത്ത കളറടിച്ച് മായ്ച്ചു കളഞ്ഞു. തുടർന്ന് വീടിന്റെ മതിൽ എഴുതിയിരുന്ന അലൈസല്ലാഹു ബി കാഫിൻ അബ്ദുഹു മാഷ അല്ല എന്നിവ ചുറ്റികയാൽ അടിച്ചു തകർത്തു. അവസാനം അദ്ദേഹത്തിന് വീടിന് മുന്നിൽ കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ പിതാവായ മുഹമ്മദ് അലി സാഹിബിന്റെ പേരെഴുതിയിരുന്ന കട്ടിലും അടിച്ചു തകർത്തു. ഇതാണ് അവരുടെ സ്ഥിതി. ഇന്നാലില്ല എന്ന് പറയുകയല്ലാതെ മറ്റെന്താണ് പറയുക?
40 से 50 मौलवियों के एक जुलूस ने कमरुल ज़िया साहब को उनकी दुकान से ज़बरदस्ती बाहर निकाल कर तशद्दुद का निशाना बनाने के अलावा ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം
അതുപോലെ 2014 ജനുവരി 26 40-50 മൗലവിമാരുടെ ഒരു സംഘം കബർ സാഹിബിനെ അദ്ദേഹത്തിന്റെ കടയിൽ നിന്നും ബലാത്കാരമായി പുറത്തിറക്കി മർദ്ദിച്ചതുകൂടാതെ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാമിന്റെ ഫോട്ടോയോട് അപമര്യാദയോടുകൂടി പെരുമാറുകയുണ്ടായി. അസംബ്ലി വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അന്നേരം പോലീസ് അവിടെ എത്തുകയും കമർദിയ സാഹിബിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് എതിരാളികൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കാതെ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതായിരുന്നു എതിർപ്പിന്റെ വിവിധ അവസ്ഥകൾ. സ്ഥിരമായി ഭീഷണികൾ ലഭിച്ചുകൊണ്ടിരുന്നു. അതിനാൽ വിദേശത്തേക്ക് പോകാൻ ആലോചിച്ചിരുന്നു. എന്നാൽ അള്ളാഹു ഷഹാദത്തിന്റെ പദവി നൽകുകയും തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. ഷഹീദ് മർഹൂമിന്റെ സംതപ്ത കുടുംബാംഗങ്ങളിൽ രണ്ട് സഹോദരനും രണ്ട് സഹോദരികളും കൂടാതെ പിതാവ് ബഹുമാന്യ മുഹമ്മദ് അലി സാഹിബും പത്നി റൂബി കമർ സാഹിബയും മൂന്ന് മക്കളും ഹുസൈഫ് അഹമ്മദ് 10 വയസ്സ്, മകൾ അമ്മത്തുൽ മത്തിൻ 7 വയസ്സ്, മറ്റൊരു മകൾ അമ്മത്തുൽ ഹാദി 4 വയസ്സ് എന്നിവരടങ്ങുന്നു. അല്ലാഹു നമ്മുടെ ഷഹീദ് സഹോദരന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. തന്റെ സംതൃപ്തിയുടെ സ്വർഗങ്ങളിൽ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ. സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹീതനാക്കിക്കൊണ്ടിരിക്കട്ടെ. തന്റെ പ്രിയരടുത്ത് സ്ഥാനം നൽകട്ടെ.
അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ